SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം, ശ്രീ കെ ജി മാർക്കോസ്, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് ഈ ഒക്ടോബർ 27 എത്തുന്നുണ്ട്. 29 എനിക്ക് സിഡ്നിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, സെന്റ് മേരീസ് ജാക്കോബൈറ്റ് ചർച്ചില്. അത് കഴിഞ്ഞിട്ട് മെൽബൺ 1 ഇമ്മാനുവൽ മാർത്തോമ പള്ളിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2 പ്രോഗ്രാമാണ് ഇപ്പൊ ചാർട്ട് ചെയ്തിരിക്കുന്നത്.
എനിക്കൊന്നും ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു ഗായകനാണ് താങ്കൾ. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും അധികം വിദേശ രാജ്യങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ഗായകരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിലൊരാൾ താങ്കൾ തന്നെയായിരിക്കും. എന്നിട്ടും ഓസ്ട്രേലിയയിലേക്ക് വരാൻ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഇത്രത്തോളം വൈകിയിരിക്കുകയാണല്ലോ അല്ലേ? എന്താ അതിന്റെ ഒരു കാരണം?
എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കുറ്റം കണ്ടാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ പാട്ടിന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് ഞാൻ വരാതെ ആയതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 തന്നെ ഇങ്ങനെ അവിടുന്ന് വിളിക്കുന്നുണ്ട്, പലരും വിളിക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ അവിടുത്തെ മലയാളികളുടെ എണ്ണത്തിലുള്ള കുറവും കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം. എന്തോ ഇതുവരെയും ഫങ്ഷൻ ചെയ്തില്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടുന്ന് മെനക്കെട്ട് അവിടം വരെ വരുമ്പോഴത്തേക്കും നമുക്കും പ്രയോജനപ്പെടണം, അവർക്കും പ്രയോജനപ്പെടണം, അങ്ങനെ ഒരു ഇത് വന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും നാള് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പോകേണ്ടി വന്നത്. ഇപ്പൊ ഒരുവിധം റീസണബിൾ ആയിട്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് കാരണം ഞാനത് എഗ്രി ചെയ്തു.
ഓക്കെ. എന്തായാലും മാർക്കോസ് എന്ന ഗായകനിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ തങ്ങളെ രണ്ട് രീതിയിൽ വിലയിരുത്താൻ കഴിയും. ഒന്ന് സിനിമാ ഗായകൻ, അല്ലെങ്കിൽ ഭക്തിഗാന കാസറ്റുകളിലൂടെയുള്ള ഗായകൻ. അങ്ങനെ രണ്ട് രീതിയിലും തങ്ങളെ എടുത്തു പറയാൻ കഴിയും. ഞാൻ എന്തായാലും സിനിമാ ഗാനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ മലയാളികൾ ഇപ്പോഴും പാടി നടക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങൾ താങ്കളുടെ ശബ്ദത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അടിച്ചുപൊളി ഗാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട് എന്നൊരു പാട്ട് ആരും ഒരിക്കലും മറക്കാറില്ല, അല്ലെങ്കിൽ താലോലം പൂമ്പ ഇതര എന്ന് പറയുന്നുള്ള വളരെ ഒരു ആർദ്രമായിട്ടുള്ള ഒരു ഗാനം, അതൊന്നും ആർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രത്തോളം നല്ല ഗാനങ്ങൾ പാടിയ താങ്കൾ ഇപ്പോൾ എന്തുകൊണ്ട് സിനിമയിൽ നിന്ന് പൂർണ്ണമായും അങ്ങ് മാറി നിൽക്കുന്നു?
ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഇതിന്റെ ഒരു പിന്നെ എന്താ പറയാ, ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ 79 ഗാനമേളകളിൽ കൂടിയാണ് സിനിമയിലേക്ക് വരുന്നത്. 79 ഞാൻ എന്റെ സ്വന്തമായിട്ട് ഒരു കെ ജി മാർക്കോസൻ പാർട്ടി എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ആരംഭിച്ച് അതിലൂടെ ഒരു നല്ലൊരു 2 കൊണ്ട് എനിക്ക് തെറ്റില്ലാത്തൊരു പേര് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു അന്ന് ആ കാലത്തിൽ, ആ പ്രായത്തില്. അങ്ങനെ അന്ന് 23-24 വയസ്സല്ലേ ഉള്ളൂ. അപ്പോ അവിടുന്ന് ഞാൻ ആരംഭിച്ച് പിന്നെ 24 വയസ്സിലാണ്, 81 ഞാൻ ആ സിനിമയിൽ പാടുന്നത്. അപ്പോ 2 കൊണ്ട് എനിക്ക് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റി. തുടർന്ന് അങ്ങോട്ട് കുറച്ച് നല്ല ചിത്രങ്ങൾ കിട്ടി. ആ കാലഘട്ടത്തില് ഒരുവിധപ്പെട്ട എല്ലാ സംഗീത സംവിധായകരുടെയും അന്നത്തെ ദേവരാജൻ മാസ്റ്റർ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാസറ്റുകളിൽ ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ സിനിമയിൽ പാടിയിട്ടില്ല. ഞാൻ ആ ഒരു കാലഘട്ടത്തില് ഒരുവിധപ്പെട്ട മലയാളത്തിലെ അന്നത്തെ പ്രമുഖ സംഗീത സംവിധായകരുടെ എല്ലാം പാട്ടുകൾ പാടാൻ പറ്റി. പക്ഷേ സിനിമയില് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തില് ദാസേട്ടൻ, ജയേട്ടൻ അങ്ങനെയുള്ളവരാണ് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നതും അവർക്കായിരുന്നു ഒരു പ്രത്യേക മാർക്കറ്റ്. എല്ലാം എല്ലാവരും നോക്കൂ, ഇത് പാട്ട് പാടിയാല് അതിന്റെ വിപണനവും കൂടെ നോക്കും, പാട്ടിന്റെ ആരാധനം മാത്രമല്ല. അപ്പൊ പ്രൊഡ്യൂസർമാർക്ക് അവര് നോക്കുന്നത് പിന്നെ അവരുടെ വിപണനമാണ്. അപ്പം ആ ഇത് യേശുദാസ് പാടിയാൽ മതി, ഇത് ജയേട്ടൻ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ അങ്ങ് മാറ്റി പാട്ടുകളെ. അപ്പൊ നമ്മള് നമ്മുടെ കഴിവൊന്ന് കാണിക്കാനുള്ള ഒരു വേദി നമുക്ക് അങ്ങനെ ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയില് വന്നുപെടുന്ന കുറച്ച് പാട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അത് അവരോടൊപ്പം നിന്ന് പാടാനുള്ള ഒരു സാഹചര്യം ആ ഒരു കാലഘട്ടത്തിൽ കിട്ടി എന്നുള്ളതാണ് ഒരു വലിയ ഭാഗ്യം. അത് തുടർന്ന് പിന്നെ ഞാൻ 86 ഒരു ആക്സിഡന്റ് പറ്റി, വലിയൊരു ആക്സിഡന്റ് പറ്റി ഞാൻ ഏകദേശം 1 ഞാൻ സിനിമാ ഫീൽഡിൽ നിന്ന് മാറിപ്പോയി. പിന്നെ 91 വീണ്ടും മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് എന്നുള്ള പാട്ടോടുകൂടി വീണ്ടും രംഗത്ത് വന്നു. തുടർന്ന് നാടോടി. അപ്പൊ അങ്ങനെ കുറെ പടങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ കിട്ടി എനിക്ക് തോന്നുന്നു. 2000 വരെയുള്ള കാലഘട്ടത്തിൽ വീണ്ടും വന്നു. അതിനിടയ്ക്ക് ബോംബെ രവി മാഷിന്റെ ഒരു പാട്ട് പാടി, 5-star ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സിനിമയില്, നല്ലൊരു സെമി ക്ലാസിക്കൽ ആയിരുന്നു അത്. അങ്ങനെയൊക്കെ എന്താ പറയാ, നമുക്ക് തെറ്റില്ലാത്ത രീതിയിലൊക്കെ കടന്നു വരാൻ സാധിച്ചു. പക്ഷേ ഈ പറഞ്ഞ സിനിമ എന്ന് പറയുന്ന ലോകം ഒരു പ്രത്യേക ലോകമാണ്. ബന്ധങ്ങൾക്കൊരു വലിയ പ്രാധാന്യമുള്ളൊരു ഇതാണ്. അപ്പം ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പപ്പോ ഉള്ള ആൾക്കാരെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതൊക്കെ വന്നു, കാരണം കുറച്ച് എനിക്ക് അങ്ങനെ എല്ലാവരുമായിട്ടും ബന്ധപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് സിനിമയിൽ നിന്ന് ഞാൻ മാറിപ്പോയത്.
പക്ഷെ അതിൽ ഈ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിലും ഗാനമേള വേദിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന, എനിക്ക് തോന്നുന്നില്ല മറ്റ് അധികം ഗായകരുള്ളതായിട്ട് തോന്നുന്നില്ല, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു പേരുള്ളത് ഒരു പക്ഷെ അല്പമെങ്കിലും ദോഷമായും തോന്നിയിട്ടുണ്ടോ?
സത്യം പറഞ്ഞാല് ഇത് എന്താ പറയാ, ഇല്ലാത്ത ഒരു ആരോപണമാണ്. കാരണം അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല, ഒന്ന്. രണ്ട്, ഈ ഗാനമേളയിലെ യേശുദാസിനെ പോലെ പാടുന്നു അല്ലെങ്കിൽ നല്ലതായിട്ട് പാടുന്നു എന്നുള്ള ഒരു ഇമേജ് വരുന്ന ഒരു സിംഗറിനെ സിനിമയിൽ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ എന്നല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒരു മുട്ടാ തർക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു, യേശുദാസിനെ അനുകരിക്കുന്നു അല്ലെ യേശുദാസിനെ പോലെ പാടുന്നു. യേശുദാസിനെ പോലെ പാടിയാൽ എന്താ കുഴപ്പം, യേശുദാസ് പിന്നെ എപ്പോഴും അവൈലബിൾ അല്ലല്ലോ, ഒന്ന്. രണ്ട്, ഏതൊരു ഗായകനും ഗായികയും അല്ലെങ്കിൽ ഒരു കലാകാരനാണെങ്കിൽ അഭിനയമാണെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ അല്ലെ നമ്മുടെ പരിസരത്തെ ഒക്കെ നമ്മൾ വീക്ഷിച്ചിട്ടോ ഒക്കെയാണ് നമ്മൾ അഭിനയിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആരെയും അനുകരിച്ചിട്ടില്ല, എന്നിലവിടെ സ്വാധീനം ഇല്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറും എന്താ പറയുക, വെറുതെ അടിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ അയാളെ കൊള്ളാം, അയാളെ കൊണ്ട് നമുക്ക് പാടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇന്ന പോലെ നമുക്ക് പാടിക്കാം എന്നെന്തുകൊണ്ട് വിചാരിക്കുന്നില്ല? സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരിന്നും ഇഷ്ടപ്പെടുന്നത് യേശുദാസിന്റെ അതേ ശൈലി പിന്തുടരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് വേദികളിൽ വരുമ്പോ അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 100% യേശുദാസിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. അപ്പൊ അത് ഈ പറഞ്ഞാല് ദേവീറുപയാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എന്റേതായ രീതിയിൽ തന്നെയാണ് പാടുന്നത്. പക്ഷെ യേശുദാസിന്റെ ആ ഒരു സ്വാധീനം എന്നിലുണ്ട്, അത് സത്യമാണ്.
അല്ല, പക്ഷെ അപ്പോൾ താങ്കളുടെ എല്ലാ അഭിമുഖങ്ങളിലും കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എങ്കിൽ പോലും താങ്കൾ ഈ പറയുമ്പോൾ സ്വാധീനമുണ്ടെന്ന് പറയുമ്പോഴും വേഷം അല്ലെങ്കിൽ വസ്ത്രധാരണം, താടി എല്ലാം അതിനൊരു കാരണം, ഒരു ഉദാഹരണമായി പലരും ചൂണ്ടിക്കാട്ടാറുണ്ട്.
അല്ല, ഇതുപോലെ തന്നെ വെള്ള വസ്ത്രം ഇട്ട് ഇപ്പം ഞാൻ എടുത്തു പറയാം, എം ജി ശ്രീകുമാർ എത്രയോ വേദികളില് വെള്ള വസ്ത്രം ധരിച്ചു പാടുന്നു, അതുകൊണ്ട് അദ്ദേഹം യേശുദാസ് ആവുമോ? അപ്പൊ ഇതൊക്കെ ഞാൻ പറയില്ല, ഒരു എക്സ്ക്യൂസ് ആണ്. പിന്നെ യേശുദാസിനെ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ടത് എന്റെ അപ്പനെയാണ്. എന്റെ അപ്പൻ അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ആദ്യത്തെ ബാച്ച് ഡോക്ടർമാരിൽ പെട്ട ഒരാളാണ്. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ 50s ഉള്ള ഒരു കാലത്ത് ഡോക്ടർമാരുടെ വേഷം, അവർക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്, അത് വൈറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ അപ്പൻ വെള്ള വസ്ത്രം ധരിച്ചു വളർന്ന അല്ലെങ്കിൽ വന്ന ഒരു ഒരു വ്യക്തിയാണ്. വെള്ള വസ്ത്രം ഇന്നിപ്പോ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ 92 കണ്ടേനെ, യേശുദാസിന് 76 ആവുന്നുള്ളൂ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കണ്ടാണ് വളർന്നതും ഞങ്ങൾക്ക് എടുത്തു തന്നതും വെള്ളയാണ്, എനിക്കും എന്റെ ജ്യേഷ്ഠനും എന്റെ അനിയനും. അപ്പൊ അന്ന് ഞങ്ങൾ അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ദാസേട്ടനെ ഞാൻ 72 കാണുമ്പോ അദ്ദേഹം ഫുൾ വെള്ളയാണ്, ചെരുപ്പും വാച്ചും കൂടെ വെള്ളയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, അതായത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? കാരണം വേദിയിൽ നിൽക്കുമ്പോൾ ഒരു നല്ല ഒരു അട്രാക്ഷൻ ഉണ്ട്. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രയുടെ നടുവില് ഒരാള് അല്ലെങ്കിൽ രണ്ടുപേര് വെള്ള വസ്ത്രത്തിൽ നിൽക്കുമ്പോ നല്ല ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. അന്ന് ഞാൻ ദാസേട്ടന്റെ ഗാനമേളയ്ക്ക് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും കൂടെ പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി, അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു, ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് സംഭവിച്ചത്.
സ്വാഭാവികമായിട്ട് ഒരു സാന്ദർഭികമായ ഒരു ചോദ്യം, ഒരുപാട് തവണ താങ്കൾ കേട്ടിട്ടുള്ള ചോദ്യമാണ്, മറുപടി പറഞ്ഞിട്ടുള്ള ചോദ്യമാണെങ്കിലും സാന്ദർഭികമായി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഇത്തരത്തിലൊരു സിനിമയിൽ നിന്ന് എങ്ങനെയാണ് അല്പമൊന്ന് മാറി നിൽക്കേണ്ടി വന്നെന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞു. ഭക്തിഗാനങ്ങളിലേക്കാണ് താങ്കൾ അപ്പോൾ കൂടുതലായി ശ്രദ്ധിച്ചത്, അത് സ്വയം എടുത്തൊരു തീരുമാനമായിരുന്നു ഭക്തിഗാനങ്ങളാണ് വേണ്ടതെന്നുള്ളത്?
വേണ്ടതെന്നുള്ളതല്ല, എനിക്ക് അന്ന് യാത്ര ചെയ്യാനായിട്ട് അന്ന് മദ്രാസിലായിരുന്നു റെക്കോർഡിങ്സ് കൂടുതലും, മദ്രാസിലായിരുന്നു, തിരുവനന്തപുരത്ത് തരംഗണി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ആ കാലഘട്ടങ്ങളിൽ ഒരു റെക്കോർഡിംഗ് വന്നു കഴിഞ്ഞാൽ നേരെ മദ്രാസിൽ പോകണം. അപ്പോ മിനിമം ഒരു 4-5 മദ്രാസിൽ നമ്മൾ തങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കൂടെ കൂടെ മദ്രാസിന് പോകാനായിട്ട് കാല് ആദ്യത്തെ ഒരു 1.5 വെച്ചിട്ട് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഞാന് റെക്കോർഡിംഗ് വിട്ടിരുന്നില്ല. കാരണം 82 മുതൽ എന്നെ പാരലായിട്ട് ഈ ലളിതഗാന അല്ലെങ്കിൽ കാസറ്റ് യുഗം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷെ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല അന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഒരു 4-5 പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ 1 ആഴ്ചയിൽ 4-5 പ്രോഗ്രാംസ് ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അന്നും റെക്കോർഡിങ്ങിന് പ്രൈവറ്റ് ആയിട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വിടാതെ ഞാൻ എറണാകുളത്തേക്ക് താമസം മാറ്റി. പിന്നെ അതങ്ങ് ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറി. ഞാൻ പറഞ്ഞില്ല, ഒരു വർഷം അഞ്ചോ ആറോ പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അയ്യപ്പൻ, ഒന്നോ രണ്ടോ ക്രിസ്ത്യൻ, സീസണലായിട്ട് ഒന്നോ രണ്ടോ മാപ്പിളപ്പാട്ട്, ഒരു ക്രിസ്മസ് പാട്ട്, ഇങ്ങനെ ഒരു കുറച്ച് വർക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അത് ഒരാഴ്ചയിൽ നാലും അഞ്ചും വർക്ക് വെച്ച് ആയപ്പോഴത്തേക്കും ഒരുപാട് സ്റ്റുഡിയോസായി. ഇപ്പൊ ഏതാണ്ട് നൂറിൽ പരം സ്റ്റുഡിയോ ഉണ്ട് എറണാകുളത്ത്. പാട്ടുകാരായി, ഇൻസ്ട്രുമെന്റൽ ആർട്ടിസ്റ്റുകളായി, അങ്ങനെ എല്ലാവർക്കും തൊഴിലായപ്പോഴത്തേക്കും ഇതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറി. അങ്ങനെയാണ് കാസറ്റ് രംഗത്തേക്ക് വരുന്നത്.
ഓക്കെ, ഇപ്പോ ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ പാടുന്ന ആളിന്റെ ജാതിയോ മതമോ ഒന്നും വിഷയമല്ലായിരുന്നു ഏത് പട്ടികാനം പാടാൻ പോലും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ പോകുന്നത്? താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ മാപ്പിളപ്പാട്ടായാലും അയ്യപ്പഗാനമായാലും അല്ലെങ്കിൽ ക്രിസ്തീയ ഭക്തി ഗാനമായാലും മുൻപുണ്ടായിരുന്ന അതേ ഒരു മതേതരത്വം ഗായകർക്കിടയിൽ ഇപ്പോഴും അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഇപ്പോഴും ഉണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്?
ഒരിക്കലും ഇല്ലാന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഞാനത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം 82 മുതൽ 92-95 വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ വർഷവും എനിക്കൊരു അയ്യപ്പൻ ഉണ്ടായിരുന്നു, എന്റേതായ ഒരു അയ്യപ്പൻ. അതുപോലെ എന്റേതായ ഒരു മാപ്പിളപ്പാട്ടോ ക്രിസ്ത്യൻ ഡിവോഷണലോ അങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടം പോലെ, അത് പിന്നെ ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ അയ്യപ്പ പാട്ട് എല്ലാ വർഷവും ഒരു അയ്യപ്പൻ എന്റേതായിട്ടൊരു 10-15 വർഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 95-ന് ശേഷം അതിന് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളോട് പാടാനുണ്ട്, പിന്നെ ഹിന്ദു എന്തിനാ പാടുന്നതെന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അങ്ങനെ ഇപ്പൊ എനിക്ക് ആ ഒരു മേഖലയിൽ വർക്ക് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വല്ലപ്പോഴും ഒരെണ്ണം വന്ന് പെട്ടാൽ അത്രയായി, ഇല്ലാന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വികാരം ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല.
തീർച്ചയായും. എന്തായാലും താങ്കളുടെ ഒരു പക്ഷെ ഈ സിനിമാ ഗാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. താങ്കളുടെ ഒരു പാടിയ പാട്ടുകളിൽ താങ്കൾക്ക് ഏറ്റവും അധികം മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ട് രണ്ടുപേരി പാടാമോ?
പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇപ്പൊ ഒരമ്മയ്ക്ക് മക്കളെല്ലാം ഒരുപോലെ എന്ന് പറയുന്ന പോലെ ഞാൻ പാടിയതിലുള്ള ഒരു നല്ല 10% പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ സിനിമയാണെങ്കിലും മറ്റ് പാട്ടുകളാണെങ്കിലും. അപ്പൊ ആദ്യത്തെ ഇത് കേൾക്കാത്ത ശബ്ദമാണ്, കേൾക്കാത്ത ശബ്ദത്തിലെ കന്നിപ്പൂമാനമാണ്.
ഓക്കെ.
കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. പിന്നെ എന്നെ സ്വാധീനിച്ച മറ്റൊരു പാട്ട് അതും പൂമാനമേയാണ്. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. പിന്നെ ഈ പറഞ്ഞ പോലെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ താലോലം പൂം പൈതലേ, താലോലം പൂം പൈതലേ താരാട്ടാൻ വാ തന്നലെ, ഈ താമര പൂം കണ്ണുകളിൽ ഒരു മുത്തം നൽകാൻ വാ, കുളിർ മുത്തം നൽകാൻ വാ, താലോലം പൂം പൈതലേ. അത് ഇഷ്ടമായിരുന്നു. പിന്നെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർക്കോ ഇറോ കൈകൊട്ടിപ്പാടാം, വരവേറ്റിടാം വരവെതിരേറ്റിടാം, ആചാര കഥന മുഴക്കിടാം, തപ്പോ ഇപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരെ കഥയറിയാത്തവരെ, ആഭ്യന്തര മന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ, ആഭ്യന്തര മന്ത്രിയാണേ ആഡംബരമൊത്തിരി വേണേ, ആനപ്പാറേ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം അമ്പം ബം 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 ബംബു. ഇങ്ങനെ പിന്നെ കടലേ, കടലേഴും താണ്ടുന്ന കാറ്റേ കടലോര കാറ്റേ നീ വായോ, തിരപാടും താളത്തിലാടി ഒരു തോണിയമ്മാനമാടി, പുതുവല നെയ്തോരേ ഇനിയൊരു കൊയ്ത്തല്ലോ, അരിതിരി മീൻ വേണ്ട ചെറിയൊരു മീൻ തായോ, തലനിൽ നിന്നാതൽ നേരല്ലോ ഇനിയകലേ ഇവനമ്പേ നീന്തി പോകുമ്പോൾ ഇനിയകളെ പൂമാനം ചെമ്മാനം കണ്ടേ വാ തോണി, പൂമീനും ചെമ്മീനും കൊണ്ടേ വാ തോണി, കടലേഴും താണ്ടുന്ന കാറ്റേ. അങ്ങനെ പോകുന്ന ഒരു പാട്ടുണ്ട് കടലോരക്കാരെന്ന ചിത്രത്തില്. ഞാൻ നേരത്തെ പറഞ്ഞ മാന്യന്മാരില് വൃന്ദാവന ഗീതം മൂളി വനികളാടുന്നു, വെഞ്ചാമരം വീശി എങ്ങും പെന്നൽ പോകുന്നു.
താങ്കൾ ഈ പാടുമ്പോൾ തന്നെ, ഓരോ പാട്ടുകളും പാടുമ്പോൾ ഇങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ, കേട്ട കാലഘട്ടത്തിലൂടെ ഞാനും കടന്നു പോവുകയായിരുന്നു. അത്രത്തോളം മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളാണ് എല്ലാം. എന്തായാലും അവസാനം ഒരു കാര്യം കൂടിയുള്ളു, നമ്മൾ വിദേശ യാത്രകളെ കുറിച്ച് പറഞ്ഞാണ് ഈ അഭിമുഖം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ മലയാള ഗായകരുടെ കൂട്ടത്തിൽ നിന്ന് വിദേശ യാത്രയ്ക്ക് പോയിട്ട് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അനുഭവം ഉണ്ടായ വ്യക്തിയും താങ്കൾ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 2012 സൗദി അറേബ്യയിൽ വെച്ച് താങ്കൾക്ക് നേരിടേണ്ടി വന്ന അറസ്റ്റ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഓർക്കുന്നു?
വലിയൊരു പ്രോബ്ലം ആയിട്ട് വന്നില്ല, കാരണം അങ്ങനെ ഞാൻ പറയില്ല, ഇപ്പം യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ ആരും അങ്ങനെ ഒന്നും കൊണ്ടുപോയില്ല. പക്ഷെ നമ്മൾ അവിടെ നിയമപരമായിട്ട് അവിടെ അനുമതി ഇല്ലാതെ പാടാൻ എത്തി എന്നുള്ളതായിരുന്നു ഒരു കേസ്. അന്ന് സംഭവിച്ചത് അവിടെ രണ്ടു പേര് ചേർന്ന ഒരു ഈ പറഞ്ഞാലേ ഒരു എന്താ പറയാ ഇവന്റ് മാനേജ്മെന്റ് പോലെ നടത്തിയിരുന്നു. ഈ പറഞ്ഞാല് ചില കാരണങ്ങളാൽ രണ്ട് പേരും തെറ്റിത്തിരിഞ്ഞു. അങ്ങനെ വന്നപ്പോ ഒരാൾ കുറെ സാധനങ്ങൾ എടുത്തോണ്ട് പോയി, മറ്റേ ആള് വേറെ കുറെ സാധനം എടുത്തോണ്ട് പോയി. അപ്പൊ ആ രണ്ടുപേരും ഈ പറഞ്ഞാലും ഉടനെ തന്നെ വേറെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാനൊരു ശ്രമമായിരുന്നു. അപ്പൊ ആദ്യം പിന്നെ എന്റെ പ്രോഗ്രാമായിരുന്നു അവിടെ നടക്കേണ്ടിയിരുന്നത്. അപ്പൊ അത് നടത്താതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് മറ്റേ എതിർ പാർട്ടികൾ. അപ്പൊ അവരത് ഈ പറഞ്ഞാലും നിയമപ്രകാരം അതിന് ഉള്ള അനുമതി ഇല്ലാതെയാണ് പെട്ടെന്ന് ഇത് അറേഞ്ച് ചെയ്ത് നമ്മൾ അവിടെ എത്തുന്നതും. അപ്പൊ ഞാൻ അവിടെ പാടാൻ ചെല്ലുന്നു. ഈ പറഞ്ഞാലും ഒരു പ്രശ്നം ആ സമയത്തൊന്നും ഇല്ല. അപ്പൊ 6:30 പ്രോഗ്രാം അനൗൺസ് ചെയ്തെങ്കിലും പ്രോഗ്രാം 9 തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അവരെന്നോട് പറയുന്നു, ചേട്ടാ പിന്നെ ഉദ്ഘാടകൻ വരുന്നതേ ഉള്ളൂ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ അവിടെ ഒരു മുറിയിൽ ഇരുത്തുന്നു. അങ്ങനെ 7:30, 8:30 ആ പ്രോഗ്രാം നടക്കുന്നില്ല. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഇവര് അതായത് മതകാര്യ പോലീസ് എന്ന് പറയുന്ന പോലീസിന്റെ മേലെയുള്ള ഒരു വിഭാഗമാണ്, അവര് വന്ന് സിവിൽ ഡ്രസ്സാണ് അവര്, അറബി വേഷമാണ്. അപ്പൊ അവര് വന്ന് പിന്നെ ഞാനിരുന്ന് മുറിയുടെ പിന്നെ കർട്ടൻസ് ഒക്കെ പൊക്കി നോക്കുന്നു, ആ അടി നോക്കുന്നു, അവിടെ പോയി നോക്കുന്നു, ഇവിടെ പോയി നോക്കുന്നു, ഒരു പിടിയും കിട്ടുന്നില്ല എന്താ സംഭവം എന്ന്. അപ്പൊ പിന്നെ അവര് വന്ന് ചോദിച്ചു എന്തിനാ വന്നത്, എന്ത് പാട്ടാണ്. അപ്പൊ ആരോ പറഞ്ഞു ഇത് ക്രിസ്മസിനോടനുബന്ധിച്ച പാട്ടാണ്, ക്രിസ്തീയ ഗാനമാണ്, ഇതിനകത്ത് കള്ളുകൂടി ഉണ്ട്, ഡാൻസ് ഉണ്ടെന്നൊക്കെ ആണ് ഇവരോട് പിന്നെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ. അതനുസരിച്ചിട്ടാണ് അവര് വന്നത്. അതൊക്കെ നമ്മൾ പിന്നീടാണ് അറിയുന്നത്, ഈ ഇവര് കള്ളുണ്ടോ എന്നാണ് ഈ കട്ടനൊക്കെ പൊക്കി നോക്കിയത്. ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരം അവർ നമ്മളെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കുന്നു. അവിടുന്ന് പിന്നെ ഈ പറഞ്ഞ റിലീസ് ഓർഡർ റിയാദിൽ നിന്ന് വേണം കിട്ടാൻ. അതിനുവേണ്ടി എനിക്ക് 2 അവിടെ ഈ പറഞ്ഞ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കേണ്ടി വന്നു, രാത്രിയിലും പകലും എല്ലാം മഞ്ഞത്തും. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, നമുക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. എനിക്ക് എന്റെ വീട്ടിൽ വിളിക്കായിരുന്നു, ഞാൻ ഏഷ്യാനെറ്റുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അവര് വിചാരിച്ച മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായില്ല. പിന്നെ ഈ പരിപാടി നടന്നില്ല, അതൊരു സത്യമാണ്.
അതെ അതെ, അതൊരു ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമായി കണക്കാക്കാം. എന്തായാലും വളരെയധികം നന്ദി ശ്രീ കെ ജി മാർക്കോസ്, ഇത്രയും നേരം SBS മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചത്. നന്ദി.
താങ്ക് യു എല്ലാവരും. ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ എല്ലാവിധ ആശംസകളും ജിജുവിനും നേരുകയാണ്. നമുക്ക് അവിടെ കാണാം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.